Pastor.
പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി കരയേറ്റുന്നു. ഇതുപോലൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന പ്രത്യേകമായിട്ട് സന്തോഷ് ഫർഗീസിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു, പി ചാക്കോച്ചിനോടുള്ള സ്നേഹവും അറിയിക്കുന്നു. നമ്മളെ ഇന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത് ഫാദേഴ്സ് ഡേ ആണ്. നമ്മുടെ പിതാക്കന്മാരെ അനുഭവിച്ച നന്മൾ നമ്മൾ അതിൽ അതിപ്രമായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ അവർക്ക് നന്ദി അറിയിക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ഈ നോർത്ത് അമേരിക്കയും യൂറോപ്പ് അധിരാസം എല്ലാം കൂടെ ആഘോഷിക്കുന്ന ഈ സമയത്തിൽ എനിക്കിങ്ങനെ ഒരു ദൈവജനം സംസാരിപ്പാൻ തക്കവണ്ണം ഇവിടെ അവസരം ഒരുക്കി തന്ന പ്രത്യേകിച്ച് സന്തോഷ് വർഗീസിനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്ന് തിരുവനന്തപുരത്തിന് അല്പമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല, എനിക്ക് വചനം സംസാരിച്ച് പരിചയമൊന്നുമില്ല, എങ്കിലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തോടെ ചെയ്യണമെന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിച്ചു. ദൈവം എനിക്ക് അതിനൊരു വഴി ഒരുക്കി തന്നു. ഇയോ ഒന്നാമത്തെ ധ്യാനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇയോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഇയോബ് 1-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയോബ് അവൻ്റെ ഇയോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്തു, ദൈവത്തെ ഹൃദയം കൊണ്ട് തിരിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഈ സ്വർഗസ്ഥ പരമേതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ വിശുദ്ധ ആലയത്തിലെ അടിയങ്ങൾക്ക് കൂടി വന്ന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം സഹായിച്ച് വലിയ കൃപയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അതാ കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുവാനും ആ നല്ല ചൂടുകളെ കർത്താവെ പിൻപറ്റി മുന്നോട്ട് ജീവിക്കാനും നല്ല സാക്ഷിയുള്ളവരായിട്ട് കർത്താവെ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽപ്പാൻ തക്കവണ്ണം ജീവിതത്തിലോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന് സംസാരിക്കുന്ന അടിയനോട് കൂടെ ഇരിക്കുന്നു, കേൾക്കുന്ന ജനങ്ങൾക്കത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരോടും ഹൃദയങ്ങൾ അവിടുന്ന് ആഴമായി പതിയുമാറുകയാണ് പ്രാർത്ഥിക്കുന്നു. സകല യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ. ഇയോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, പലരും പറഞ്ഞ് പല സമയങ്ങളിൽ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇയോബിന് 10 മക്കളുണ്ടായിരുന്നു, അവരിലെ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. എന്നാൽ അവരെ എല്ലാ ദിവസങ്ങളിലും ഒന്നിച്ചു കൂടി അവർ വിരുന്ന് കഴിക്കുക പതിവാണ്. ആ സമയങ്ങളിൽ നമുക്കറിയാം ഈ പുത്രിമാരെ മാര്യേജ് ചെയ്ത അവസരങ്ങളാണ്. അവരെ ആളയച്ച് അവരെ ഈ ആങ്ങളമാരെല്ലാം വരുത്തി ഒന്നിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഈ പുത്രന്മാരെല്ലാവരും അങ്ങനെ ചെയ്തിരുന്നു. എന്നാൽ ഇയോബ് പറയുന്നത് അവരെ ദൈവത്തെ സന്നിധിയിൽ ഈ ആഹാരമൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ച് കാണും, അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി രാവിലെ അതികാലത്ത് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മക്കൾക്ക് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നന്നായി രാവിലെ എഴുന്നേറ്റ് ഈ മക്കൾക്ക് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായിരുന്നു ഇയോബ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇയോബിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നൊരുവാണ് 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ഇയോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ, അവൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇയോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനെ പോലെ വേറെ ആരും ഭൂമിയിൽ. ഇത്ര അധികം ഇയോബിനെ കുറിച്ച് പറയണമെങ്കിൽ ഇയോ എത്രമാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നിച്ചിരുത്തി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടയാകണമെന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. 2-ാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇയോബിനെ കുറിച്ച് പറയുന്ന ഇയോബിനെ വേദനകളിലൊക്കെയും ഇയോബ് ഒരിക്കൽ പോലും ദൈവത്തെ തേച്ച് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇയോബ് എപ്പോഴും ദൈവത്തിൽ മുറുക പിടിച്ചുകൊണ്ട് തന്നോട് അടുത്ത് വരുന്നവരെ ദൈവത്തോട് അടുപ്പിക്കുന്നതിനായിട്ടാണ് ഇയോബ് എല്ലാ കാലങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. 2-ാമതായിട്ട് മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്നുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും വേദപരിചയമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-24 വരെയുള്ള വാക്യങ്ങൾ. മുടിനായ പുത്രൻ്റെ കഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പിതാവ് എത്രമാത്രം ആ മകനെ സ്നേഹിച്ചിരുന്നു, മകനെ സ്വരൂപിച്ച സ്വത്തുമായിട്ടൊക്കെ നാടുവിട്ടു പോയ അവസരങ്ങളിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആ പിതാവ് വഴിയിലൊക്കെ നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് ശ്രമിക്കുന്നത്. മകൻ ദൂരത്തുനിന്ന് വരുന്നത് കണ്ടപ്പോഴേ ഈ പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കെട്ടിപ്പിടിക്കുക മാത്രമല്ല, അവനെന്ത് ചെയ്തു, അവനെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് ചെയ്തത്. ഉടനെ തൻ്റെ ദാസന്മാരെ വിളിക്കുകയാണ്, അവനെ കൈക്ക് മോതിരം, കാലിന് ചെരുപ്പ്, മേത്തരമായ അങ്കി ഇതെല്ലാം കൊണ്ടുവന്ന് അവനെ കൊടുക്കണം, അവനെ സ്വീകരിക്കണം. അവൻ കാണാതെ പോയിരുന്നു, കണ്ടുകെട്ടിയിരിക്കുന്നു, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം ദാസന്മാരോടൊക്കെ പറയുകയും അവനെ അതുമാത്രമല്ല നല്ല കാളയാർത്ത് ഒരു വിഭവമായ ഒരു സദ്യ ഒരുക്കി എല്ലാവരും സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്ക് ദൈവസന്നിധിയിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് യോസഫിനെ സ്നേഹിച്ചിരുന്നതായ ഒരു കഥയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്താണ്, യോസഫ് നല്ല പ്രായാധിക്യത്തിൽ ജനിച്ച മകനാണ്. അവന് ഈ ജ്യേഷ്ഠന്മാരെല്ലാം കൂടെ അവൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കണ്ടപ്പോൾ അവനെന്ത് ചെയ്തു, അവനെ വിറ്റു. ഒടുവിൽ അവന് ഈ ദേശത്തിന് ഒരു സന്തോഷ സമൃദ്ധിയിലേക്ക് ആ യോസഫ് ആ ദേശത്തെ നയിക്കുമ്പോൾ അതിൻ്റെ ഒരു പിതാവ് രാജാവായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസഫ് അധികം സ്നേഹിച്ചു, അവനൊരു നീലേങ്കി അവനെ ഉണ്ടാക്കി കൊടുത്തു. യാക്കോവിൻ്റെ 12 മക്കളിൽ അധികമായി യോസഫ് അവനെ പിതാവ് അവനെ സ്നേഹിക്കുകയും എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുകയും സഹോദരങ്ങൾ പുറവർക്കുന്നതായ അവസരത്തിൽ യാക്കോവ് ഈ മകൻ മരിച്ചു എന്ന് സഹോദരന്മാർ പറയുന്ന സമയത്ത് യാക്കോവ് തന്നെ വസ്ത്രം കയറി അരയിൽ രട്ടുശൂലി ഊറ്റി ഏറിയനാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ പിതാവ് പുത്രനും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു, എന്നാൽ ആരുടെയും ആശ്വാസ വാക്കുകൾ കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. യാക്കോവ് പറയുന്നു, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞ് എത്രമാത്രം യോസഫിനോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ആ പിതാവിന് മക്കളുടെ എണ്ണത്തിൻ്റെ സ്നേഹമല്ല മറിച്ച് താൻ സ്നേഹിച്ച വാർദ്ധക്യത്തിൽ മകൻ നഷ്ടപ്പെടുത്തിയ തൻ്റെ മകൻ്റെ വേദന നമുക്ക് അവിടെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇസ്രയേൽ യോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല, എന്നാൽ നിന്നെയും നിന്റെ മക്കളെയും കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ഇടയാക്കിയല്ലോ എന്ന് യാക്കോബ് അവിടെ പറയുന്നു. ഇതാണ് ഈ യാക്കോബിൻ്റെ മക്കളെക്കുറിച്ചുള്ള സ്നേഹവും കരുതലും. പിതാക്കന്മാരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മക്കളെ കൂടെ കൊണ്ടുപോയി ദൈവത്തെ ആരാധിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദേവാലയത്തിലെ കൽപ്പനയനുസരിക്കുന്ന അബ്രഹാം, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിക്കുന്ന അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-8 വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടുത്തേക്ക് ഓടം ചെന്ന് ആരാധിച്ച് മടങ്ങി വരാം. അബ്രഹാം ഹോമിയാത്തിനുള്ള വിറകെടുത്ത് മകൻ്റെ ചുമയിൽ വെച്ചു, ഇരുവരും ഒന്നിച്ച് നടന്നു. 110 അബ്രഹാമും 12 വയസ്സുള്ള ബാലനും കൂടെ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് മലയുടെ മകളിലേക്ക് പോവുകയാണ്. അപ്പോഴേ ഇസാക്ക് ഒരു ചോദ്യം ചോദിക്കുന്നു, അപ്പ തീയും വിറവുകൊണ്ട് യാഗത്തിനുള്ള ആട് എവിടെ? നമുക്കറിയാം അത് കേൾക്കുന്ന അവസരത്തിൽ ഏതൊരു അപ്പൻ്റെയും ഹൃദയം തകരുന്ന ഒരു അവസരമാണ്. മകൻ ചോദിക്കുകയാണ്, അപ്പ തീയും വിറവുകൊണ്ട് യാഗത്തിനുള്ള ആട് എവിടെ എന്ന്. അപ്പോൾ അബ്രഹാം മകനെ സന്തോഷിപ്പിക്കുന്നു, അല്ലെ, മകനോട് പറയുന്നു, യഹോവ നോക്കിക്കൊള്ളും. ജീവിതത്തിലെ അബ്രഹാമിനെ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. അവനെ ദൈവം ഒരു ആട്ടിൻകുട്ടി ആ കാട്ടിൽ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ സഹായിച്ചു. മകൻ്റെ സ്നേഹവും കരുതലും അബ്രഹാമിൻ്റെ സ്നേഹം കരുതലും ഒക്കെയും ഈ ഇസാക്ക് കണ്ട് പഠിക്കുവാനായിട്ട് സാധിച്ചു. അബ്രഹാമിൻ്റെ അതുമാത്രമല്ല, അബ്രഹാമിൻ്റെ പേര് നിലനിർത്തുന്ന ഒരു മകനായിട്ട് നമുക്ക് ഇസാക്കിനെ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫിലിസ്തീർ നിർത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് ധനവാനായി തീർന്നു. അബ്രഹാമിന് നമുക്ക് അബ്രഹാമിനെ ഇസാക്കിനെ ദൈവം അനുഗ്രഹിച്ചു, ആ ദേശത്തെ വലിയ ധനവാനായിട്ട് തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്തേ ഈ മറുത്ത് പറയാതെ അബ്രഹാമിനോടൊന്നിച്ച് നടന്ന ജീവിതത്തിലെ ആരാധനയിൽ പങ്കുകൊണ്ട ഒരു മകനാണ് ഇസാക്ക് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചകൻ 17:7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉത്തമമായ വാക്യമാണ് ഈ അവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു. മക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിനരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. പിതാവിൻ്റെ സന്തോഷം എന്തെന്ന് അവിടെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ പിതാവിൻ്റെ നമ്മുടെ ഒരു പിതാവിൻ്റെ സന്തോഷം എവിടെയാണ് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ എഴുതിയ ലേഖനം 3:4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് പിതാവ് പറയുന്നു. ഇതാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാരൊക്കെയും കേൾക്കുകയും കാണുകയും ചെയ്യേണ്ടത്. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു, അവർ സത്യമുള്ളവരായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു, ആരാധനയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. മാതാക്കന്മാരെ അനുസരിക്കുകയും ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന മക്കളാണ് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് തിരുവഞ്ചി നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ. ബാലൻ്റെ ചെറുപ്പത്തിലെ അവനെ ദൈവമുള്ള പൈതലായിട്ട് ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവന്നാലും വളരുമ്പോഴും ആ ദൈവമുള്ള പൈതലായിട്ട് ദൈവമുള്ള മകനായിട്ട് ജീവിതത്തിൽ അനേർക്ക് പ്രയോജനമുള്ളവരായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം അവനെ എടുത്തെ ഉപയോഗിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ചിന്തിക്കായിട്ട് വെച്ചു. 1, സ്നേഹിക്കുന്ന ഒരു പിതാവ്, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്, മക്കളെ കൂടെ കൊണ്ടുപോയി ദൈവത്തെ ആരാധിക്കുന്ന ഒരു പിതാവ്, സ്നേഹിക്കുന്ന ഒരു പിതാവ്, ഇങ്ങനെയുള്ള പിതാവ് ആയിരിക്കണം നമുക്കുള്ളത് ആണെന്നുള്ള ബോധത്തിൽ ഞാൻ ഈ സമയത്ത് എല്ലാവരെയും അതിനുവേണ്ടി ഉത്ബോധിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെറിയൊരു കഥ ഇപ്രകാരമാണ്. ചെറിയൊരു അരുവി, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകുന്നുണ്ട്. അതിൻ്റെ സൈഡിലൊരു മരച്ചില്ലയുടെ ഒരു കമ്പ് ഇങ്ങനെ വെള്ളം വീഴുന്ന അവസരത്തിൽ പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു കുരുവി അതിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. അതിങ്ങനെ മനോഹരമായൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുരുവിക്ക് ഒരു പ്രശ്നവുമില്ല, ഈ കമ്പൊടിയുമെന്നോ വെള്ളം എൻ്റെ ദേഹത്ത് വീണ് ഞാൻ താഴെ വീഴുമെന്നോ ഒന്നും ഈ കുരുവി ഒരു വ്യാകുലവും പ്രയാസവും ഒന്നുമില്ല. എന്നാലും ആ കുരുവി അവിടെ നിന്ന് മനോഹരമായിട്ട് പാട്ട് പാടുകയാണ്. ഇതായിരുന്നു നമ്മുടെ മാതാക്കന്മാരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും വളരെ പ്രയാസത്തോടും അവരെ കൃഷി അതിനും ബിസിനസ് ആയാലും ചെയ്തൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ രാവിലെയും വൈകിട്ടും ഏത് പ്രയാസമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്നും പറയാതെ സ്വയം അടക്കി തന്നെത്താൻ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് സഹിച്ച് രാവിലെയും വൈകിട്ടും ദിവസേനയിൽ മുട്ടുമടക്കുന്ന ഒരു പതിവായിരുന്നു. എന്ത് പ്രശ്നം എൻ്റെ സൈഡിൽ വന്നാലും വെള്ളപ്പൊക്കമായിട്ട് വെള്ളമില്ലാതെ ചൂടായിട്ട് ഉണക്കായിട്ട് എന്താണിട്ടും ഒന്നും പ്രശ്നം കൂടാതെ ദിവസേനയിൽ രാവിലെയും വൈകിട്ടും ആരാധിക്കുന്ന ഒരു മാതാക്കന്മാരായിരുന്നു അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് 23 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, ഒന്നുകൊണ്ട് എനിക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എന്താ, യഹോവ എൻ്റെ ഇടയനാകുന്നു. അവനെ അന്നത്തെ കാലത്ത് നെയ്യുന്നപ്രാം പ്രാർത്ഥിച്ച് ദൈവത്തിനോടത്ത് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ യഹോവ നമ്മളെ നടത്തുന്നു. ഈ ദേശത്തൊക്കെയും കടന്നു വരുവാനും നമ്മൾ ആഗ്രഹിക്കത്തക്ക ഭവനം വാങ്ങിക്കുവാനും നമ്മൾ ആരും കയറിയിട്ടില്ലാത്ത വാഹനം വാങ്ങിക്കുവാനും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കത്തക്ക ജോലി നമുക്ക് ലഭിക്കുവാൻ തക്കണം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ മാതാക്കന്മാരെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്, അവരെ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന നന്മകളൊക്കെയും. അതിൽ ദൈവത്തിന് നന്ദി കരയേറ്റുവാനും തക്കവണ്ണം, എത്രമാത്രം നന്ദി കരയേറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ സാധിക്കും നമുക്ക് ദൈവത്തോട് യാചിക്കണം. നമ്മുടെ പിതാക്കന്മാരെ ഒരു 60 തൊട്ട് ഒരു 80-85 വരെ വളരെ പ്രയാസത്തിലൊക്കെയും കഴിഞ്ഞ അനേക കുടുംബങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാനായിട്ട് എൻ്റെ ഭവനത്തിലുണ്ട്. അപ്പോൾ അവിടെയും കാണുവാനായിട്ട് സാധിക്കും. ആ ഭവനത്തിലെ പിതാക്കന്മാർ അന്യോന്യം പുറത്ത് പറയാതെ തമ്മിൽ ഒതുക്കിക്കൊണ്ട് പ്രയാസങ്ങൾ തമ്മിലെ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും കൊണ്ട് മാത്രം ഒതുക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിലെ അവരുടെ പ്രശ്നങ്ങളെ പറഞ്ഞ് ദിവസനിലെ രാവിലും പോയിട്ടും മുട്ടുമടക്കുന്ന പതിവുണ്ടായിരുന്നു, കണ്ണീരൊഴുകിപ്പിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. ഇന്നത്തെ കാലം കേരളത്തിൽ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിതാവിരിക്കുന്ന കസേരയോട് അമ്മയുടെ മകനെടുത്ത് വെളിയിൽ കടന്ന ഒരു അനുഭവമാണ് ഇന്ന് കേരളത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത്, അവൻ സ്വത്ത് വിവാഹിച്ചു കൊടുത്തപ്പോൾ കുറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് മകന് വരാന്തയിരുന്ന മകനെ കസാറയോടുകൂടെ എടുത്ത് പുറത്തു കളയാണ് ചെയ്യുന്നത്. ആ പതിവാണ് ഇന്ന് കേരളത്തിൽ കടന്നിട്ടുള്ളത്. ആ പഴയ കാല ശീലങ്ങളൊക്കെ പോയി മനുഷ്യന് വിദ്യാഭ്യാസം കൂടിയപ്പോൾ മനുഷ്യൻ അറിവ് ജ്ഞാനം വർദ്ധിപ്പിച്ചപ്പോഴെന്ത് ചെയ്തു, അവൻ ദൈവത്തെ മറന്നു, പിതാക്കന്മാരെ മറന്നുള്ള ജീവിതം അനേക കുടുംബങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാതാപിതാക്കന്മാരെ കൊണ്ടുവന്ന് എവിടെ ഒഴിഞ്ഞു കോണിക്കാക്കും, മക്കളൊക്കെ സുഖമായിട്ടൊക്കെ ജീവിക്കും, അവർക്ക് മാതാപിതാക്കന്മാരെ അന്വേഷിക്കാനോ ഉള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. ഇതാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ കാലങ്ങളൊക്കെയും ദൈവം നമ്മളെ നടത്തി. ആ ദൈവം അവന്നാലും അവരെ പള്ളി ആരാധനയിൽ മുടങ്ങാതെ കണ്ട പള്ളി ആരാധനയിലൊക്കെയും പോകുന്നൊരു പതിവ് അന്നത്തെ മാതാക്കന്മാർക്കുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പിതാവിനെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. അത് അവർ പിതാവിനോടൊപ്പം സൺഡേ സ്കൂളിൽ പഠിച്ചു. പഠിപ്പിക്കാൻ എനിക്ക് ദൈവം തമ്മിൽ അവസരം ഒരുക്കി. അവരോടൊന്നിച്ച് 4 കിലോമീറ്റർ ദൂരത്തിൽ എൻ്റെ ചർച്ചിൽ പോയിട്ട് ദൈവത്തെ ആരാധിപ്പാനായിട്ട് എൻ്റെ മാതാക്കന്മാരും സഹോദരങ്ങളോടൊക്കെയും ഞങ്ങൾ പോകും. എല്ലാ സൺഡേ, ഒരു സൺഡേ പോലും മുടങ്ങാതെ സൺഡേ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഓടി പള്ളിയിൽ പോകുന്ന ഒരു പതിവ് അന്നത്തെ കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ആ പതിവ് ഇന്നും എൻ്റെ ദൈവം തമ്പുരാൻ മുടക്കം കൂടാതെ ഞാൻ എന്നിൽ കൂടെ എൻ്റെ മക്കൾ കൂടെ അത് നിവർത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ദൈവത്തിനോട് നന്ദിയോടെ സ്തോത്രം പറയുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് ധ്യാനിപ്പാൻ തക്കവണ് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് സഹായിക്കണം. ഒന്നുമില്ലായ്മേനെ യഹോവ എത്രത്തോളം സഹായിച്ചു, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നുള്ള ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ് ദൈവം നമുക്ക് ഇടയാക്കണമെന്ന് നമുക്ക് ഇടവകയായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ, മറ്റുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുമായിരിക്കും. തമ്മിൽ തമ്മിൽ ഒതുക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുമായിരിക്കും. എങ്കിലും അവിടെയൊക്കെയും നമ്മൾക്ക് വേണ്ടി ഒരു സ്വർഗം തുറന്നിരിപ്പുണ്ട്. ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ആ ദാനിയേൽ പ്രവാചകനെ പ്രാർത്ഥിച്ചതുപോലെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും യെരുശലേം ദേവാലയത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നിട്ട് രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ആ ദാനിയേൽ പ്രവാചകനുണ്ടായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മുട്ടിപ്പായിട്ട് ദിവസനയിൽ കഥ അടച്ചിട്ടിരുന്ന ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കണം. ഇവിടെ പ്രാർത്ഥിക്കുന്നു നമുക്കാണ് ആ ഭർത്തലവുമായി പ്രാർത്ഥിച്ച എന്താണ്, ആ ദൈവം ഭർത്തലവുമായി പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് കരുണ തോന്നണം. അധികമൊന്നും പ്രാർത്ഥിച്ചില്ല, കർത്താവെ എനിക്ക് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമെന്ന് മാത്രമേ ആ ബർത്തലമായി പ്രാർത്ഥിച്ചുള്ളൂ. വിശുദ്ധ കന്യമറയാൻ പ്രാർത്ഥിച്ചെന്താണ്, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ, എന്തായിരുന്നാലും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്, എങ്കിലും നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ, നന്മയായാലും തിന്മയായാലും നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആ വിശുദ്ധ കന്യമറിയാൻ പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നന്മയായാലും തിന്മയായാലും എന്തായിരുന്നാലും എൻ്റെ ജീവിതത്തിൽ വരുന്നത് ഞാൻ അനുഭവിക്കാൻ സന്നദ്ധയാണെന്നുള്ള ബോധത്തോട് മുന്നോട്ട് ജീവിപ്പാന്തേക്കും നമുക്ക് ഓരോരുത്തർക്ക് ഇടയാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എൻ്റെ മനസ്സിലൊരു പാട്ട് വരുന്നു, 353-ാമത്തെ പാട്ട്. പഴയ കാലങ്ങളിൽ നമ്മുടെ മാതാക്കന്മാരെ കൈയൊടിച്ച് പാടിയ ഒരു പാട്ടാണ്. ആ പാട്ട് എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. 353-ാമത്തെ പാട്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. മലോകമോ തരിക ഒരു സുഖം മനശ്ശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനെ ചുവടുകളെ, അനുഗമിച്ചിടുമാവേ ചുവടുകളെ. മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ മറലേറിടുമ്പോ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ശ്വസിക്കും. മറവേറിടുമ്പോ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ
അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവേനോടെ ചുവടുകളെ അനുഗമിച്ചിടുമാടുകളെ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാർത്തേനാവേ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവേനൂടെ ചുവടുകളെ അനുഗമിച്ചിടുമാവേനൂടെ ചുവടുകളെ
ഈ വാക്യങ്ങളാൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനത്തിൽ ഞാൻ വിരമിക്കുന്നു. സന്തോഷം. കൃത്യമായിട്ട് താങ്ക് യു.